fullness of His grace. കൃപയുടെ കൃപയുടെ നിറവ്, കൃപയുടെ നിറവ് എന്നാൽ എന്താ? പ്രൈസിലോ നാം പലപ്പോഴും നാം പറയും കൃപ 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 എന്ന് പറയും. എന്നാൽ ഈ കൃപ, കൃപയുടെ നിറവ് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൃപ എന്ന് പറയുന്നത് നമ്മുടെ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസിലോ. അപ്പം ദൈവത്തിൻ്റെ അതിര് കടന്ന കരുണയാണ്, ദ മേഴ്സിയാണ് ദൈവത്തിന്. ദൈവത്തിന് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് തന്നെ ഒരു കരുണയാണ്. പ്രൈസിലോ. ആ കരുണ അവസാനിക്കാത്ത അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൃപമേൽ കൃപ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് നാം എല്ലപ്പോഴും അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ പേര് പ്രസംഗം പറയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ആളിനെ പിന്നെയും ബോധർ ചെയ്ത് ആളിനെ പേരിപ്പിക്കുക ചെയ്താൽ ആളിന് വിഷമമാകും. പിന്നെ ആൾ പറയും ഇനി ഞാൻ യോഗത്തിന് വരികയില്ല എന്ന് പറയും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചേ, ജീവിതത്തിൽ പറ്റുന്ന എല്ലാ തോൽവികളും എല്ലാ ആഴ്ചയിലും ഉണ്ടെന്ന് നമ്മളെല്ലാം പറയും. നമ്മൾ പബ്ലിക്ക് പറയില്ല. കഴിഞ്ഞ ദിവസം ഈ പ്രാർത്ഥനയ്ക്കിരുന്ന് ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു, വായ് എൻ്റെ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ പബ്ലിക്കിനെ അനുസരിച്ചല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ജയവും തോൽവിയും ഒക്കെ ഹൃദയം പോർ ഔട്ട് ചെയ്യുന്ന, അത് പോർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ആൻഡ് പ്രേ പബ്ലിക്കലി. ഇഫ് ഐ പ്രേ ദ പബ്ലിക്കലി, പീപ്പിൾ വിൽ ഹിയർ ആൻഡ് ദേ വിൽ ലിസൺ, ഓ ദിസ് ഗൈ ഹാവ് പ്രോബ്ലം, ദിസ് ഗൈ ഹാവ് ദാറ്റ് പ്രോബ്ലം. സോ ഐ ഡോണ്ട് വാണ്ട് പബ്ലിക്കലി, ഐ ഡോണ്ട് വാണ്ട്. ഹു സെഡ് ദാറ്റ്? ഫിൽ സെഡ് ദാറ്റ്. സോ ഐ വാസ് ഷോക്ക്ഡ്. സോ ദെൻ ഐ വാണ്ട് ടീച്ച് ദ പീപ്പിൾ പബ്ലിക്കലി ദ പ്രൈവറ്റ് പ്രേയർ, ഡോണ്ട് പ്രേ ഇൻ ദ പബ്ലിക് പ്ലേസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന്? വി ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ദ റോങ് വേ. ഡോണ്ട് ഡൂ ദ റൈറ്റ് തിങ് ഇൻ ദ റോങ് വേ. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ പറയും പരിശുദ്ധനായ ദൈവം, നമ്മൾ അഡ്രസ്സ് ചെയ്തൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ നമ്മളുടെ, ഞാൻ എനിക്കറിയാം വാച്ച്മാനിയുടെ ചർച്ചുമായിട്ട് എനിക്ക് ബന്ധമില്ല, അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്രഷർ മേക്ക് പ്രയർ. ജീവിതത്തിൽ പ്രയർ വന്നു കഴിയുമ്പോൾ, അല്ലെ പ്രഷർ വന്നു കഴിയുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പാ പിതാവ് എന്തെല്ലാം ചെന്ന. പ്രൈസ് ദ ലോർഡ്. നന്നായി അഡ്രസ്സ് ചെയ്യാവുന്നൊരു ദൈവദാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പണ്ടിങ്ങനെ പറഞ്ഞു, ദ ക്രൈസിസിൽ പറഞ്ഞു, കർത്താവ് നിനക്ക് അനേക ജോയിമാരുണ്ട് പക്ഷേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ദാറ്റ്സ് എ പ്രയർ. പ്രൈസ് ദ ലോർഡ്. അത് നമ്മൾ ജീവിതത്തിൽ ചെന്ന് കഴിയുമ്പോൾ, നമ്മുടെ കഷ്ടതകൾ വന്ന് കഴിയുമ്പോൾ, എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഇല്ലായ്മകൾ പറയുമ്പോൾ ദൈവം കേൾക്കുന്നില്ലേ? അതാ കൃപയുടെ കനിവ. കൃപ അങ്ങ്. ഒരാൾ വന്ന് നിങ്ങളോട് പറയുക, ഞാൻ വന്നിട്ട് പറയുക ബെനറ്റിനോട്, ബെനറ്റ് എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട്. ചോദിക്കില്ല കേട്ടോ, അടിക്കണ്ട. അടുത്ത ആഴ്ചയാണ് പറഞ്ഞു, ബെനറ്റ് എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട്. ബെനറ്റ് പറഞ്ഞു വൈഫിനോട് ചോദിച്ച്, നമുക്കുള്ളതെല്ലാം അടുത്തിട്ട് കുറച്ച് കൊടുത്തു. പിറ്റേ ആഴ്ചയും ബെനറ്റെ കാണുമ്പോഴെല്ലാം ആയി കഴിയുമ്പോൾ പറയും, പാസ്റ്ററെ നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മറ്റുമല്ലേനും പോകണം. നമ്മളെല്ലാം അങ്ങ് ഫെഡപ്പാവും. നമുക്ക് ആർക്കെങ്കിലും കൊടുത്ത് തൃപ്തി വരുത്തുവാനായിട്ട് സാധിക്കുമോ? മതിയെന്ന് പറയാൻ സാധിക്കുമോ? പറയിപ്പിക്കാം, ഫുഡ് കൊടുക്കാമെങ്കിൽ മതി മതി എന്ന് പറയും. ആർക്ക് ഫുഡ് ഇങ്ങനെ കൊടുത്തോണ്ടെന്ന് പറയും, മതി മതി എന്ന് പറയും. പിന്നെ ഇങ്ങനെ കൊടുത്തോണ്ട്, അയ്യോ മതി എന്ന് പറയും. ഫുഡല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്ത് മതി എന്ന് പറയാൻ ഒക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. മതിയെന്ന് പറഞ്ഞാലും അവർ മതി എന്ന് മനസ്സോടല്ല പറയുന്നത്, മറ്റത് മനസ്സിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ചേർന്നെന്ന് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, കുറവുകൾ, തെറ്റുകൾ എല്ലാം പറയുമ്പോൾ ദൈവം നമ്മെ എന്താ ചെയ്യുന്നത്? ക്ഷമിച്ചിരിക്കുന്നു. പിന്നെന്താ പറയുന്നത്? അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കൃപയുടെ നിറവിൻ്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ, ഈ ഞാൻ നോക്കിയ ഒരു മൂന്നാലഞ്ച് വർഷം പറഞ്ഞാലും കൃപ ഇവിടെ തീരുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കൃപ തന്നെ കിടക്കുക ഒരു വിഷയമാണ്. ദ മാൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നുള്ളത് പഠിച്ച പോലെ. അപ്പോൾ കൃപയുടെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധൃതി വെച്ചാണെങ്കിലും നമ്മൾ പഠിച്ചു, ആ കൃപ ലോകത്തെ രക്ഷിക്കുന്നു. നമ്മളായിരിക്കുന്നത്, ജനസമൂഹമായിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്കറിയാം, കൃപയില്ലായിരുന്നെങ്കിൽ മനുഷ്യർ ഭൂമിയിൽ ഇല്ലായിരുന്നു. സകല മനുഷ്യരും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അപ്പോൾ കൃപയാലാണ് ഈ ലോകം നിലനിൽപ്പ്, മറ്റേ ഗ്രേസ്. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ആദം മുതൽ നോഹ വരെയുള്ളതിനെക്കുറിച്ച് ദൈവം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം ലോകത്തെ നിർത്തിയത് കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. പിന്നെ മനസ്സിലാക്കി, കൃപയാൽ മനുഷ്യനെ നിർത്തുമ്പോൾ നമുക്കറിയാം, എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഈ താഴ്വരയിലെ അസ്ഥികളെ ജീവിക്കാൻ മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നറിയാം, വൃക്ഷങ്ങളോടൊക്കെ ഫലം കൂടുതലുണ്ടാക്കാനായിട്ട് പറഞ്ഞു, വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. കാര്യം മനുഷ്യർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി സകല മനുഷ്യർക്കും നന്മ, കൃപ എല്ലാവർക്കും നന്മ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കുന്നതെല്ലാം എന്തുവാ, കൃപയാൽ കിടക്കുന്ന അനേക നന്മകൾ ചെയ്യുക. അതും നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞു, ഗ്രേസ് ബ്രിങ് മെൻ ടു ദ റിപ്പൻറ്റൻസ്. സെക്കറിയാവിൻ്റെ പുസ്തകത്തിൽ ചിലരോട് പറഞ്ഞ ഈ പറഞ്ഞ യഹൂദന്മാരെ നമ്മൾ ഇന്ന് പഠിച്ചല്ലോ, ദാവീദ് കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചും ഒക്കെ പഠിച്ചതിനെ കുറിച്ച് ഞങ്ങൾ രാവിലെ സംസാരിച്ചു പഠിച്ചു. അതൊക്കെ പ്രവചിച്ച ആരെന്നറിയാമോ, ദാവീദാ പ്രവചിച്ചത്. ഹി വാസ് എ പ്രോഫറ്റ്. ഡേവിഡ് ഈസ് എ പ്രോഫറ്റ്. ദ പ്രോഫസി യു ക്യാൻ സീ ഇൻ ദ ആക്ട്സ് ചാപ്റ്റർ 2. ബട്ട് ദ ജൂ ഇസ് സ്റ്റിൽ നോട്ട് ബിലീവിങ്. ദ യൂസിങ് ഡേവിഡ് സ്റ്റാർ ആസ് ആർ എ നാഷണൽ എംബ്ലം, ബട്ട് ദേ ഡോണ്ട് ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈവൻ ദേ ഡോണ്ട് ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പം വിശ്വസിക്കണമെങ്കിലും അനുദപിക്കണമെങ്കിലും ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും അനുതാപമുള്ളൊരു ഹൃദയം വരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല അങ്ങ് ആളങ്ങ് വളരെ അങ്ങ് സ്റ്റബേണെന്ന്. അവരോട് പറഞ്ഞു, കർത്താവ് ഗ്രേസ് അവരുടെ മേലെന്ന് ഫോർവ് ചെയ്യണം. അപ്പോൾ ആ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ കൊടുക്കുമെന്ന് സെക്കറിയാവുണ്ട്, യഹൂദന്മാർ കൊടുക്കുന്നുണ്ട്. എന്നാണെന്നറിയാം, മഹോപദ്രവ കാലത്ത് സെക്കറിയ ചാപ്റ്റർ 12:10 പറയുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ഒരു അനുതാപമോ ഒരു മനസ്സിൽ ഒരു അല്ലെലിയ പ്രാർത്ഥിക്കണമെന്ന് നോക്കി ഒരു തോന്നൽ തന്നെ കൊണ്ടുവരുന്ന ആരാന്നറിയാമോ, കൃപയില്ലെങ്കിൽ നമുക്കതുണ്ടാകില്ല. കർത്താവേ, എനിക്കൊരു അനുതാപം ഉള്ള ഹൃദയം, എനിക്ക് നന്ദിയുള്ളൊരു ഹൃദയം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതും എന്താണെന്നറിയാമോ, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ, നമ്മളിങ്ങനെ റിബല്യൻ ആകും. ഓ, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്നാൽ വിശേഷമുണ്ട്, മറ്റുള്ളവരെല്ലാം എന്നെ നോക്കിയിട്ട് എന്നാ പറയുന്നത്, എനിക്ക് എന്നും പ്രശ്നമാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങ് പോകാൻ തുടങ്ങും. ഇസ്രായേൽ മക്കൾ പുറവൃത്തെന്ന് പറഞ്ഞ പോലെ നമ്മൾ പുറകൊടുക്കാൻ തുടങ്ങും. പ്രീച്ചിലോ, എന്നാൽ കഷ്ടതയിലും പ്രയാസത്തിൻ്റെ എല്ലാം മധ്യത്തിൽ കൃപ ഹാലലിയ സ്തോത്രം, മനുഷ്യനെ കുറ്റബോധം ഉളവാക്കുന്ന റിപ്പൻറ്റൻസ് കൊണ്ടിരുന്നത് പ്രൈസിലോട് സ്തോത്രം, കൃപയാണ്. ഗ്രേസ് ഇമ്പാർട്ട് ഫെയ്ത്ത്. കൃപ വിശ്വാസം നൽകുന്നു. നമുക്കറിയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അബ്രഹാമിന് ചരിത്രങ്ങളൊക്കെയുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. പ്രൈസിലോ. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ, ദ ഗ്രേസ് ജസ്റ്റിഫൈസ് സിന്നർ. കൃപ പാപിയെ നീതീകരിക്കുന്നു. പ്രൈസിലോ. അതാം ഈ എട്ട് കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുന്നു, ഒരു പാപി, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു തെറ്റുകാരൻ ദൈവസന്നിധിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ, താൻ ഒരു തെറ്റുകാരനായി ദൈവസന്നിധി ചെന്നു. തെറ്റുകാരനെ നീതീകരിക്കുക ദൈവം. നമ്മൾ ആരെങ്കിലും നീതീകരിക്കുമോ? ഞാൻ ഇവിടുന്ന് എക്സ് ഒറുവായി ഒരു ആൾ ഇവിടെ വന്നിരിക്കട്ടെ, ആളുടെ പേര് പുറകിലെ വന്നിരിക്കുക, ആളുടെ പേര് എക്സ് എന്നാണ്. ആളിനെ സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യപരമോ ഇല്ലെങ്കിൽ സിവിൽ ലോ അനുസരിച്ചോ ഇല്ലെങ്കിൽ ഏതെങ്കിലും എത്തിക്സ് അനുസരിച്ച് ഇവിടെ ഉള്ളവരെല്ലാം പറയുക, ആ പുള്ളി ഇവിടെ കയറ്റാൻ കൊള്ളാത്ത പുള്ളിയാന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് പൊക്കോട്ടെ, കാര്യം സഭയല്ലേ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, ആർക്കും വരാം. സഭയിൽ ഇങ്ങനെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ആർക്കും വരാം. പ്രൈസിലോ. അവിടെ ഇരുന്ന് പോട്ടെ. ആ പുള്ളിയെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് പറയാൻ തുടങ്ങി, കണ്ടില്ലേ നമ്മുടെ എക്സ്, കണ്ടില്ലേ അദ്ദേഹം വലിയ പുള്ളിയല്ലേ, അദ്ദേഹം വലിയ ആളാണ്, അദ്ദേഹത്തിന് ഞാൻ ഒരു 5 മിനിറ്റ് കൊടുക്കാൻ പോവുകയാണ്, ഇത് കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി ചാപ്പാട് മേടിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇവിടുത്തെയുള്ള കോൺഗ്രിഗേഷനിലുള്ള പലരും പറയും, പാസ്റ്ററെ അടുത്ത ആഴ്ച മുതൽ ഈ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യരുതെന്ന് പറയും. അയാൾക്കൊരു അവാർഡ് കൊടുക്കാൻ പോവുക, അപ്പോഴത്തേക്ക് ഈ സഭയിലെ സെക്രട്ടറി പറഞ്ഞു നമ്മുടെ നല്ലൊരു എമൗണ്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാൻ പോവുക. ഈ സഭയുടെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ച്, ആരെങ്കിലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമോ, അംഗീകരിക്കുമോ, സപ്പോർട്ട് ചെയ്യുമോ? എന്നാൽ ദൈവം പറയുന്നത് എന്നാണെന്നറിയാമോ, ഈ അപ്പോസ്തലനായ പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം പാപിയെ നീതീകരിക്കുന്നു, നീതീകരിക്കുക മാത്രമല്ല അധികം കൃപയോട് അവൻ്റെ മേൽ ഇട്ടുകൊടുക്കുന്നു. ഒരു ഒരു കോടതിയിലേക്ക് വരുന്നൊരു കള്ളനെ, ഇല്ലെങ്കിൽ ഒരു തെറ്റുകാരനെ, അവൻ കള്ളനല്ല എന്ന് പറയുന്നു, അത് വേണമെങ്കിൽ കോടതി ചെയ്തെന്നിരിക്കാം, പക്ഷെ അവൻ നീതിമാനാന്ന് പറയുമോ? പ്രൈസിലോ. പണ്ടൊരു ഒരു ഫ്രാൻസിസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ തൃശ്ശൂർ ഒരു ഭാഗത്തുള്ള പുള്ളികൾക്ക് ഈ സെയിൻ്റ് എന്നൊക്കെ പറയാൻ പറയും, എന്നാൽ രൂപക്കൂട്ടിലോട്ട് കയറിയിടൂ എന്ന് പറയും. എന്നാ അല്ല, നമ്മളെല്ലാം പാവികളാ, ദൈവം നീതി പാവികളാന്ന് പറഞ്ഞാൽ ഞാനിവിടെ തൻ്റെ കൂടെ കമ്പനി കൂടാം. നീതിമാനാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പാവികളായ നമ്മയെ നീതീകരിച്ചിട്ട് ദൈവം വിശുദ്ധനാണെന്ന് പറയുക. ദുഷ്ടനും കൊള്ളരുതാത്തനുമായ ഒരു മനുഷ്യനെ അവൻ്റെ പാപമെല്ലാം ക്ഷമിച്ചിട്ട് പറയുക, ഈസ് നോട്ട് എ സിനർ, ഈസ് സെയിൻറ്റ്. ആ പോട്ടെ, എന്നാൽ സെയിൻറ്റായിട്ട് അങ്ങ് പോട്ടെ, വല്ല എവിടെയെങ്കിലും പോകോട്ടെ, രൂപക്കൂട്ട് കെട്ടിയിരുന്നോട്ടെ, പോക്കോ, ഇവിടെ അങ്ങ് വേണ്ട. പിന്നെ എന്നറിയാമോ? ദ ഗ്രേസ്, കൃപയുടെ കൊടുത്ത് അവനെ കൊടുക്കുക, നീതീകരിക്കുക അവന്, ദ ബ്ലെസ്സിങ് അപ്പോൺ ബ്ലെസ്സിങ്, അവനെ കൃപയുടെ കൊടുത്ത് വിടുക. ഇത് നമുക്ക് ഒന്നും അങ്ങോട്ട്, ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ്. നമ്മൾ വല്ലവരുടെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപികളായിരുന്ന, യാതൊരു അർഹതയും ഇല്ലായിരുന്ന നമ്മെ ദൈവം പാപമോചനം തന്നു, നമ്മളെല്ലാം വിശുദ്ധനും വിശുദ്ധമതിയാക്കി വെച്ചു. അങ്ങനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടന്നില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? കൃപ നമ്മുടെ മേൽ പകർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതിൻ്റെ അത് ശക്തിയുടെ വരുന്നുള്ളതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം തന്നെ അങ്ങ് വായിപ്പിക്കാം, അപ്പം അന്നേരം ഓടി മനസ്സിലാവുമല്ലോ. ഇതിൻ്റെ അകത്ത് റെഫറൻസിന് അല്പം തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്ത പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളു, എനിക്ക് രണ്ട് മൂന്ന് ആഴ്ച ഇവിടെ തരണം. എന്നെ ഇവിടെയുള്ള സഭയിലെ ചില പ്രിയപ്പെട്ടവരാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്, ഞാൻ പഠിച്ചുമെടുക്കാനാകാം. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ അത് റെഫറൻസ് തെറ്റുപറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്കറിയാം അത് തെറ്റുപറ്റിയിട്ടുണ്ടെന്നറിയാം. അത് ഞാനീ അടിച്ച് കഴിഞ്ഞു രണ്ട് ലാംഗ്വേജും കൂടെ അടിക്കാനുള്ള ഒരു പരിശ്രമത്തിൽ പറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് വായിക്കാൻ പോകുന്ന ഭാഗം ഫസ്റ്റ് തിമത്തി ചാപ്റ്റർ 1:12-16. 1 തിമത്തി 1 അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവർ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവം പറയുക. നിങ്ങൾ ആരെങ്കിലും, നമ്മൾ ആരെങ്കിലും ചെയ്യുന്നതാണോ, നിഷ്ഠൂരനായ ഒരു മനുഷ്യനെ, ഉപദ്രവികാരിയായ മനുഷ്യനെ, ദൂഷകനായൊരു മനുഷ്യനെ പിടിച്ചിട്ട് നമ്മൾ പറയുക എന്താ ചെയ്യുന്നറിയാമോ? അവന് ശക്തി കൊടുക്കുക, അവന് പവർ കൂട്ടി കൊടുക്കുക, അവന് കഴിവ് കൊടുക്കുക, അവന് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അവന് അതിൻ്റെ പുറത്തൊരു ലേബിൾ ഒട്ടിക്കുക, ഇവൻ ആരാന്നറിയാമോ? ഈസ് എ ഫെയ്ത്ത്ഫുൾ ബോഡി. ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, ചൗലേ ചൗലേ, നീ എന്താ എന്നെ ഉപദ്രവിക്കുന്നതെന്നാണ് ചോദിച്ചത്. ആ പുള്ളിയെ പിടിച്ചിട്ട് എന്തു ചെയ്യുന്നറിയാമോ? ശക്തി കൊടുത്തു. നിഷ്ഠൂരന്, ഉപദ്രവി, ദൂഷകൻ, ഇതിലേതിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റുമോ? നമ്മുടെ വീട്ടിൽ കയറ്റുമോ? അടുത്ത റെസ്റ്റോറൻറ്റ് പോകാം, അവിടെ പോയി ചോദിച്ചേട്ടൻ പറയാമെന്ന് പറയും. എന്നിട്ട് പുള്ളിക്ക് ശക്തി കൊടുത്തു. എന്നിട്ട് പുള്ളിയെ പറ്റി പറഞ്ഞ എന്നറിയാമോ? ഈസ് എ ഫെയ്ത്ത്ഫുൾ ബോഡി, വിശ്വസ്തൻ എന്ന പേര് കൊടുത്തു. ആ ആ തൻ്റെ അറിവ് കേട് കൊണ്ടായത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ച് നാളെ തൊട്ട് ഞാൻ ചട്ടമ്പിയായിട്ട് താമസിച്ച് കാണുന്നതെല്ലാം ചെയ്ത് കടന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ഞാൻ കൃപ കിട്ടുമെന്നാ. കൃപ പാപം ചെയ്യുന്നിടത്ത് കൃപ വർദ്ധിച്ച് വരുന്നുണ്ട്, പണ്ട് പാപം കൂടെ അങ്ങ് ചെയ്തേക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതല്ല, അറിവില്ലായ്മയുടെ കാലത്ത് ഇതെല്ലാം ദൈവം ക്ഷമിക്കും. അപ്പോൾ ദൈവം നമുക്കൊരറിവ്, ഇനി ശ്രദ്ധിക്കണം, പറയാൻ പോകുന്ന എന്താ കാര്യം, എനിക്കെൻ്റെ ജീവിതത്തിൽ പല പാപങ്ങളെക്കുറിച്ചും അറിവില്ലായിരുന്നു. ജീവിതത്തിൽ നമുക്ക് വചനം പഠിച്ച് പ്രായം പക്വത വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് പാടുള്ളതല്ല എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തും. ഇപ്പോൾ ഈ ഒരു ഒരു കുഞ്ഞ് വന്ന് ഇവിടെ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രശ്നമില്ല. ഈ കുഞ്ഞ് യോഗത്തിന് വന്നില്ലെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ കൊണ്ടുവരും. എന്നാൽ ദൈവം പറയുകയാണ്, സഭായോഗത്തിൽ എനിക്ക് പോകണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഓരോ കാലഘട്ടത്തിൽ വളർച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ എടുത്തു കളയേണ്ട ഭാഗങ്ങൾ ദൈവജനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. തെറ്റാണ്, ഇത് മാറ്റണമെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ നമ്മൾ മാറ്റിയേ പറ്റൂ. പ്രയോജനം അറിവില്ലാത്ത കഴിഞ്ഞ വർഷം വരെ എന്ത് ചെയ്തു എന്ന് ദൈവത്തിന് വിഷയമല്ല. പക്ഷേ ഇന്ന് നിനക്കത് ബോധ്യപ്പെടുത്തി തന്നെങ്കിൽ എന്ത് ചെയ്യണം? അത് മാറ്റണം. പ്രയോജനം ഞാൻ ഈ ടൈപ്പിങ്ങിലിരുന്ന് മണിക്കൂറിനിങ്ങനെ കാ ഫാ കുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഇനി എന്നോട് പറഞ്ഞു, എൻ്റെ ഭാഷ ഇനി അത് മിനക്കണം, അതാണ്ട് ഇതുപോലെ കണ്ടു വന്നിട്ട് കണ്ട് ഇത് വളരെ ഈസിയാണ്. 10 മിനിറ്റ് കൊണ്ട് 1/2 മണിക്കൂറുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈ സെയിം കമ്പ്യൂട്ടർ അതിൻ്റെ അത് അതേ ഫോണ്ട് തന്നെ അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളൊരു മെത്തേഡ് പറഞ്ഞു തന്നപ്പോൾ എനിക്കതൊരു ഈസിയായി തീർന്നു. നമ്മുടെ പല കാരണങ്ങൾക്കും പല വിഷയങ്ങൾക്കും നാം അനുഷ്ഠിക്കുന്ന പല തെറ്റുകളുണ്ട്. നമ്മൾ ആ തെറ്റുകൾ അത് ശരിയാണെന്നും കണ്ടാണ് തെറ്റുകൾ ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരിക്കൽ ബോധ്യം വരുത്തി തന്നാൽ നമ്മളതിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്രേസിൻ്റെ ഒഴുക്കങ്ങ് നിന്നു പോകും. ദൈവം സഹായിച്ചാൽ ഈ കൃപ നഷ്ടപ്പെടും. ഇന്നലെ കുഞ്ഞുരി ഞാൻ പ്രാർത്ഥന മെൻഷൻ ചെയ്തു, കൃപയിൽ നിലനിൽക്കുന്ന കൃപയിൽ നിന്ന് വീണുപോവും, കൃപയിൽ നഷ്ടപ്പെട്ടു പോവും. ആ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ഡോ ഹല്ലേലൂയ. ദൈവം നമുക്ക് ഒരു ഗ്രേസ് തന്നിട്ടുണ്ട്, ഫേവർ തന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ ഓരോ സ്ഥലത്താക്കി വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്, സ്തോത്രം. അപ്പോഴുണ്ടല്ലോ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന, ഞാനൊരു ഇപ്പോൾ ഈ വചനമൊക്കെ പഠിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബോറിംഗ് ഉണ്ടാകാതിരിക്കാനായിട്ട് കഥ ചിരിക്കാനൊന്നും ഇല്ലെങ്കിൽ ഒരു കഥ പറയട്ടെ. മിഡിൽ ഈസ്റ്റ് താമസിച്ചുകൊണ്ടിരുന്നപ്പം കുവൈറ്റ് എയർവേസ് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ വരുമായിരുന്നു. ഈ മനുഷ്യൻ്റെ പേര് കുറേഷ് എന്നാണ്. പക്ഷേ എനിക്ക് ആ മനുഷ്യനോട് യാതൊരു പരിചയമില്ല. ഞങ്ങളുടെ സഭയിൽ കൂടിക്കൊണ്ടിരുന്ന കുവൈറ്റ് എയർവേസുകാരായ 3-4 ഗോവൻ ബ്രദേഴ്സുണ്ട്, ഒരു മലയാളിയുണ്ട്. അപ്പോൾ 5 സഹോദരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ ജോലിക്കാരാണ്. അപ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ ട്രെയിനിങ്ങിന് വരുന്നതാണ് കുവൈറ്റ് എയർവേസ്, നമ്മുടെ മാത്യു അങ്കിൾ വന്ന പോലെ. ഈ അപ്പോൾ എനിക്ക് ഉച്ച വരെ ജോലിയുള്ളൂ. ഞാൻ ഇദ്ദേഹം ഒരു ബോംബെക്കാരനായതുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് പോകും. അദ്ദേഹം കഴിക്കുന്ന ഇച്ചിരി ഗ്രേപ്സോ അങ്ങനെയൊക്കെയുള്ള വെജിറ്റേറിയനും മേടിച്ചു കൊടുക്കും. ഒരു മാന്യനല്ലേ എന്നും കണ്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഈ എടാ നിൻ്റെ ഫ്രണ്ടൊന്നും അല്ലല്ലോ, എന്തിനാ ഇയാളെ കയറ്റിക്കൊണ്ട് പോകുന്നത്? അത് ഞാൻ പറഞ്ഞു, തോമസ് അങ്കിളിൻ്റെ ഇന്നാടെ ടവറപ്പീനോ ഉണ്ടാവുന്നവരുടെയൊക്കെ ബോസാണ്, അവരൊക്കെ ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. എടാ വലിയവരുടെയും കൂട്ടുകാരും, നീ എന്തിനാ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞു, നോ, അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ. പക്ഷേ ശരിയാ, ചിലരെ നമ്മളെ മടുപ്പിക്കുന്ന. അപ്പം ഒരു ആ യൗവനക്കാരനുമായിട്ട് വളരെ സ്നേഹമായിട്ടായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് പണമില്ലെങ്കിൽ പോലും ഞാൻ ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി, എൻ്റെ വൈഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, കുടുംബം എല്ലാം പറഞ്ഞു വിട്ടു, കുറച്ച് നാൾ പോയി. എന്നാൽ മോള് ന്യൂയോർക്ക് ബോംബെയിൽ നിന്നും കുവൈറ്റിലേക്ക് വരണമെങ്കിൽ അന്നത്തെ 3 മാസം പ്രോസസ്സാണ്. ഞാനുള്ള കാശും പേപ്പറും എല്ലാം അയച്ചു കൊടുത്തു. വീട് പോലും എടുത്തു വെക്കാൻ ഞാനിങ്ങനെ വഴിയെ കൂടെ വരുമ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി. ഒരു വന്നതേ ഉള്ളൂ ബോംബെയിലോട്ട്, ഈ മെഡിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുവൈറ്റ് കാരണം പുള്ളിക്കാരത്തി നാളെ വൈകിട്ടത്തെ പ്ലെയിൻ വരുന്നെന്ന്. ഇവിടെ വീടും എടുത്തിട്ടില്ല, ഞാൻ ഒരുങ്ങിയിട്ടും ഇല്ല. വരുമ്പോഴത്തേക്ക് അതുവരെ മലയാളികൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് ആൾ വരുന്നിരുന്ന 2 ദിവസം മുമ്പാണ് അത്ര റെൻറ്റൊക്കെ കുറച്ച് കൊടുത്താൽ മതിയല്ലോ. കണ്ണു തെളിവ്, ഇതെന്താ ഇത് കഴി? അപ്പോൾ എന്നോട് പറയുക, ബോംബെയിലെ കുറേഷാണ് കയറ്റി വിടുന്നത്. ആരോ പറഞ്ഞു നിന്നെ അവിടെ കൊണ്ടുവന്ന ആ കുഞ്ചുമാൻ, കുഞ്ചുമോ എന്നുള്ളതിനെ, ഒരു കുഞ്ചുമാൻ്റെ വൈഫ് വരുമെന്ന് പറഞ്ഞു. റെഡ് കാർപ്പറ്റ് വെൽക്കം. ഈ പേപ്പറെല്ലാം കുവൈറ്റ് എംബസിയിലും പോകണ്ട, ഒന്നും പോകണ്ട. അവിടെ പ്ലെയിനിൽ പുള്ളി തന്നെ പിടിച്ചുകൊണ്ട് നേരെ കൊണ്ട് അത് അകത്ത് കയറ്റി അങ്ങ് വിട്ടു. അവിടെ പപ്പായോട് പോലും ഒരു ബൈ പറയാനൊത്തില്ല. നമുക്കറിയാൻ വീൻ അത്രമാത്രം കഴിവുള്ളൊരു മനുഷ്യനാണെന്ന് നമ്മളെ സഹായിക്കുമെന്ന് അറിഞ്ഞില്ല. അത് അതേസമയം നമുക്ക് വേറൊരാളെന്നോട് പറഞ്ഞ എന്താ പറഞ്ഞത്, ഇങ്ങനെയുള്ള മനുഷ്യർക്കൊന്നും ചെയ്യണ്ട. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ചില നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചില സൽപ്രവർത്തികൾ ചെയ്യുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ഉത്സാഹിപ്പിക്കുമ്പോൾ നാം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. അതൊരു കൃപയാണ്. ഇതിനെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ, ദൈവത്തിന് വേണ്ടി നാം ആത്മാവിനെ നയിക്കപ്പെടുമ്പോൾ നാം അതിന് വിധേയപ്പെടുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കുന്ന കാര്യങ്ങളോട്ട് ചെയ്യേ. പ്രൈസിനോട് സ്തോത്രം. കാനവച്ചൻ എന്ന് പറഞ്ഞ ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ എന്ന് പോകുമ്പോൾ ഒരപ്പച്ചൻ അദ്ദേഹത്തെ ആ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരും. ഈസ് എൻ എൽഡർലി മാൻ. എന്നിട്ട് അച്ചോ എവിടെ പോവാ? അത് തിരുവല്ലായ്ക്ക് എടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പ്രസംഗിക്കാനാണ്. അച്ഛന് കേട്ടില്ലേ, അച്ഛൻ എവിടെ കാണ് ചെല്ലാൻ തരുമ്പോൾ തല്ലാനിരിക്കുവാണെന്നും പ്രശ്നമാണെന്നും ഒക്കെ അച്ഛൻ കേൾക്കുന്നില്ലേ? അത് ശരിയാണോ അച്ചോ? അച്ഛൻ ഈ പല പ്രാവശ്യം ഇതായി കഴിഞ്ഞപ്പോൾ ഒരു ഭീതി മനസ്സിലുണ്ടാകാൻ തുടങ്ങി. ദൈവസേന ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞത്, ഈ പലരുടെയിൽ വായിൽ നിന്ന് അപശ്രുതി കേൾക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായി ഈ മനുഷ്യനെ ഒഴിഞ്ഞു പോകണമെന്ന് ദൈവാത്മാവ് പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അച്ഛനെ ആരും തല്ലാനും പോയിട്ടില്ല, അവിടെ ആരും ഇരിക്കുന്നുമല്ല, എന്നാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വാക്ക് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുക, പിശാച് ഉപയോഗിക്കുക. ആ ദൈവഭൃത്യം പോകുമ്പോൾ ഒരു നിരാശയുടെ വാക്കും പ്രത്യാശയില്ലാത്ത വാക്കും പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞു മാറാൻ ദൈവാത്മാ പറഞ്ഞെങ്കിൽ മാറിയേക്കണം. പ്രൈസ് ലോർഡ്. എന്ത് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ബുദ്ധിമാന്മാരായ കിഴക്ക് നിർത്തിയ രാജാക്കന്മാരോട് എന്തോ പറഞ്ഞു, ഹേരോദാവിനെ ഒഴിഞ്ഞു പോയേക്കാൻ പറഞ്ഞു. നമ്മൾ ഒഴിഞ്ഞു പോകുവാൻ തെറ്റു മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഒക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന അറിവില്ലാത്ത കാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ തെറ്റായ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കൃപ വെളിപ്പെടുത്തി തരും. പ്രൈസ് ലോർഡ്. കൃപ വെളിപ്പെടുത്തി തരുന്ന എങ്ങനെയാ? പരിശുദ്ധാത്മാവിൽ കൂടെ വെളിപ്പെടുത്തി തരും. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഞാൻ പറയട്ടെ, ദൈവമക്കൾക്ക് ചില ചോദനകൾ വരുമ്പം ചില കാര്യങ്ങൾ ക്രമീകരണത്തിനൂടാണ്. എന്തുകൊണ്ട് ഞാൻ ഏതിനെൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിലാണല്ലോ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, നമ്മളെപ്പോഴും ചിന്തിച്ചോണം. കർത്താവെ, ദാവീദ് പറഞ്ഞു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ചില ഭക്തന്മാർ പറഞ്ഞു, കർത്താവ് നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല, നിനക്ക് അനേകർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ചോദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു. പ്രൈസിലോടെ സ്തോത്രം. കൃപ പാപിയെ നീതീകരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചു, അറിവില്ലായ്മയുടെ കാലത്ത് അറിയാതെ, അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു? അപ്പം നമ്മൾ ചെയ്ത പാപമോചനമെന്ന് പറയുന്നത് എന്തുവാ? ആർക്കെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, പോലീസുകാരൻ തന്നൊരു ടിക്കറ്റാണ്, കിട്ടാതിരിക്കട്ടെ, ആർക്കും കിട്ടാതിരിക്കട്ടെ, അതിങ്ങനെ മേടിച്ചോണ്ടിരിക്കും, വേറെ ആളെ ഇറങ്ങി എന്തായാലും ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. എന്തൊരു കാരണങ്ങളെ മനുഷ്യനെ അല്ലേ. ദ ഗ്രേസ്. നമ്മൾ ചെയ്ത് നമ്മളുടെ പെനാൽറ്റികൾ നമ്മൾ കൊടുത്തു തീർക്കേണ്ടതൊക്കെയും പലതും എന്ത് ചെയ്തെന്നറിയാമോ? നമുക്ക് വേണ്ടി ഈ കൃപ. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമുക്ക് വേണ്ടി കർത്താവ് കൊടുത്ത് പ്രൈസിനോട് സ്തോത്രം. ഇനി അടുത്ത വാച്യ യേശു. ആ, എനിക്ക് കരുണ ലഭിച്ചു. ഈ കൃപ വർദ്ധിച്ചു വരിക. അല്ലേ, കൃപ എന്ത് ചെയ്യുക? നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വീടുണ്ട്, പൊലിച്ചു വരിക എന്ന് കേട്ടിട്ടുണ്ടോ? പൊലിച്ചു വരിക എന്ന്. ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ട് താമസിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. കൊച്ചൻ പറയുക, ഓ ജീസസ് നമുക്ക് തരുന്നു, വേണ്ടത് ഒരുപാട് തരുന്നു. എന്താണെന്നറിയാമോ? അവൻ്റെ മദർ ഉണ്ടാക്കി വെച്ചിരുന്ന അപ്പത്തിൻ്റെ മാവ് ഒരു ചെറിയ പാത്രത്തിൽ അതിങ്ങോട്ട് തിളച്ച് ചാടി ഇങ്ങനെ വരിക. നിങ്ങളൊക്കെ അങ്ങനെ അരപാത്രം കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ രാവിലെ നിന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ അരച്ച് വെച്ചതുപോലെ ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ മോഹം എങ്ങനെ ഇരിക്കും? പുളിച്ചിരിക്കും. എന്നാ മാവ് പുളിച്ചെങ്കിൽ നിങ്ങളുടെ മുഖം പുഞ്ചിരിക്കും. ഇപ്പം മനസ്സിലായോ? രാവിലെ ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുക, ആഹാരം തരാൻ സമയം മൊത്തമായിട്ട് വിളിക്കുക, പ്രാർത്ഥന വെച്ചിട്ട് ഇഡലിയും സാമ്പാറും കൊടുക്കാനായിട്ട് അരി അരച്ച് വെച്ചിട്ട് അരപാത്രം വെച്ചിരിക്കുക. വൈകിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊക്കി നോക്കി ആൻറ്റിമാർ നോക്കി വരുമ്പം ആ മാവ് അതുപോലെ അനക്കമില്ലാതിരിപ്പുണ്ട്. മാവ് വിചാരിച്ച് 2 മണിക്കൂർ ഉറക്ക ഇരുന്നേക്കാന്ന് വിചാരിച്ച്, പുളിച്ചില്ല, പൊങ്ങിയില്ല. അപ്പം ആൻറ്റിയുടെ മുഖം എന്തുണ്ട്? പുളിച്ചിരിക്കും. അതെ, മാവ് ഇങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് വന്നെങ്കിലും എന്തൊരു ചിരിയാ. ചുട്ടാലും ചുടുമ്പോഴെങ്കിലും എന്താ തീരാത്ത വണ്ണം. ഇതാണ് വർദ്ധിച്ചു വരിക എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? ആ വെള്ളം അവിടെ ഗേറ്റിൻ്റെ അവിടെ കൂടെ ഒഴുകുന്നുണ്ട് എന്ന് നോക്കണേ. കൃപ വർദ്ധി. കർത്താവേ, എൻ്റെ എനിക്കുള്ള ദൈവ കൃപ. പ്രൈസ് ലോർഡ്. ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം കൂടെ ഒരു ടാങ്ക് കെട്ടിയിരുന്ന എത്ര ടാങ്ക് കൊള്ളേണ്ട വെള്ളം ഒലിച്ചു പോകുന്നത്. ഇത് പിടിച്ചു നിർത്താനും ഒക്കുകയില്ല, അതതിൻ്റെ വേറെ കാര്യം. ടാങ്ക് കെട്ടിക്കഴിഞ്ഞാൽ തലവേദനയാണ്, ഇതങ്ങോട്ട് വെള്ളം പൊങ്ങി വരും. മുമ്പേ പറഞ്ഞൊരു പാത്രം കവിഞ്ഞു വരും. അല്ലേ, കവിഞ്ഞ് വരും പ്രൈസിനോ, അതങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരേ ലെവലിലുള്ള ഒഴുക്ക് ആ ഈ കൃപയുടെ മറ്റൊന്നാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് കൃപയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഇവിടുന്ന് പാസ്റ്റ് പറഞ്ഞ് ഒരു 15 സെക്കൻഡിൽ 3 കാലൻ, അങ്ങനെ ആകുമ്പോൾ 1 മിനിറ്റിൽ 6 കാലൻ, പിന്നെ മണിക്കൂർ കാട്ടി ഇങ്ങനെ ആക്കിയാൽ ഒരു വലിയൊരു ടാങ്ക് കെട്ടാവുന്ന ടാങ്ക് എന്നും കെട്ടണ്ട, അവൻ വന്നപോലെ പൊയ്ക്കോളൂ. എപ്പോഴും പോരാൻ ഈ 15 മിനിറ്റിൽ ആക്സസ് ഉണ്ടെന്നേ ഉള്ളൂ. ടാങ്കും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കും പ്രൈസിനോ. ഡാമൊന്നും കെട്ടാനൊക്കെയില്ല നമ്മളെ കണ്ട് പ്രൈസിന്. അപ്പോൾ കൃപ നമുക്ക് പോകുന്നിടത്തെല്ലാം എന്തുണ്ട്? വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ ആ പാറ അപ്പം എന്നെ ഒരു പാറ കെട്ടു വലിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇസ്രായേൽ മക്കളെല്ലാം കൂടി. ഇങ്ങനെ പാറ കയറിട്ടുകൊണ്ടല്ലേ അവർ പോകുന്നതിൻ്റെ പുറകെ എന്തുണ്ട്? ഒഴുക്കുണ്ട്, മേളിൽ നിന്ന് അപ്പവും വീഴും പ്രൈസിലോ. ഇതാ കൃപയുടെ അനുഗ്രഹം പഴയ നിയമത്തിൽ പ്രൈസിലോ. നമ്മൾ സമയം പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിൽക്കാം. ഹല്ലേലൂയ സ്തോത്രം. കൃപ ഇല്ലെങ്കിൽ ശക്തി നൽകുന്നു, പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് ഇമ്പോർട്ട് സ്ട്രെങ്ത്. ഞാനൊരു കാര്യം പറയാം, നമുക്ക് എല്ലാ ഉയർച്ച ആഗ്രഹമുണ്ട്, ജോലി ആഗ്രഹമുണ്ട്. ഒരു ജോലി കിട്ടിയെന്നിരിക്കട്ടെ, എനിക്കൊരു ജോലി നിങ്ങൾ ആരെങ്കിലും മേടിച്ച് തന്നെന്നിരിക്കട്ടെ ഉദാഹരണത്തിന്. പക്ഷേ ജോലി ചെയ്യണമെങ്കിൽ എന്തുണ്ട്? കഴിവ് വേണമല്ലേ. ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം, ഇതില്ലെങ്കിൽ ഒക്കുമോ? ഓക്കെയല്ല. പ്രൈസിനോട് സ്തോത്രം. അപ്പോൾ ഇപ്പം ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നെ എന്ത് വേണം? ശക്തി വേണം. നമ്മളിപ്പം വായിച്ചു, ഒരുപാട് റെഫറൻസ് ഉണ്ട് പ്രൈസിനോട്. അപ്പോസ്തലന്റെ പുസ്തകം എല്ലാം വായിച്ചു കഴിഞ്ഞാലും തന്നെ ശിശൂഷകനാക്കിയതുപോലും ആരാന്നറിയാമോ? ഈ ഗ്രേസ. പ്രൈസിനോട് സ്തോത്രം. ഈ ഗ്രേസ്. അപ്പോൾ നമുക്ക് ശക്തി വേണം ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ. ആ ശക്തി തരുന്ന ആരാ? നമ്മളിപ്പം വായിച്ച ഭാഗം ഒന്നുകൂടെ വായിച്ച്, എനിക്ക് അപ്പോൾ ദൈവം നമ്മെ വിശ്വസ്തരെന്ന് എണ്ണി, മാത്രമല്ല ശുശ്രൂഷയും തന്നിട്ട് എന്നാ നീ ചെയ്തോന്ന് പറഞ്ഞു പോകുന്നതാണോ? അത് ചെയ്യാനുള്ള ശക്തിയുടെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് തന്നിട്ടുള്ള പ്രവൃത്തി ചെയ്യുവാൻ തക്കുള്ള ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും പറയും യോസഫിനെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടിരുത്തി? രാജ്യത്തിൻ്റെ രണ്ടാമനാക്കി. പക്ഷേ ജോസഫ് അന്നൊരു ഭയങ്കര വെയർ ഹൗസൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ദർശനമൊക്കെ കൊടുത്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ ജോസഫ് അവിടെ വരികയില്ലായിരുന്നു. അപ്പോൾ നമ്മെ ഉയർത്തുവാനും വേണ്ടിയിട്ടുള്ള ശക്തി ആരാ തരുന്നത്? ദൈവമാണ് തരുന്നത്. നിങ്ങൾക്കൊരു ഉയർച്ച ജീവിതത്തിലില്ല എന്നുള്ള ഭാരമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവം തരുന്നതാണെങ്കിൽ സ്വയമേ പൊങ്ങിയാൽ എന്തോന്ന് താഴെ കിടക്കുമല്ലേ. ദൈവം ഒരുത്തനെ പൊക്കുമ്പോൾ അവനുള്ള ശക്തിയും കൃപയും നൽകും. എന്നാൽ തന്നെ പൊങ്ങിയാലോ താഴെ പോകും. പ്രൈസിൻ്റെ ഞാൻ ചിരിക്കാൻ പറയാം, ഇവൻ കൊച്ചിലായിരുന്നപ്പോൾ ഈ ബുൾഡോസറോ ബാഗ്ഡോ എനിക്കറിയില്ല അതിൻ്റെ പേരെന്താ, പല സൈസിലുണ്ടല്ലോ, വരിക്കുന്നുണ്ടോ ഇങ്ങനെ വഴിയിലിരിക്കുന്നത്. ഇവൻ ഇത് കാണുന്ന ഭയങ്കര ക്രൈസിനെസ്, ഇതിൻ്റെ ടോയ് വെച്ച് കളിക്കുക, എവിടെയെങ്കിലും വഴിക്കുന്ന ഡാഡി ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇറ്റ് എന്ന് പറയും. അതിൻ്റെ ഒരു ഓ വെരി സ്ട്രോങ് വെരി സ്ട്രോങ് വെരി സ്ട്രോങ്. ഞാനൊരു ഈസിയിൽ കാറിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് ചെറുക്കൻ ഇങ്ങനെ മണ്ണ് വാരുന്നെല്ലാം കണ്ട് വരടച്ചിട്ട് മാറി ഇടത്തിട്ടുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ടോ എന്നൊരു ശബ്ദം കേട്ടു. അതിൻ്റെ ഹൈഡ്രോളിക്സ് എക്യുപ്മെൻ്റ് അല്ലേ, അത് പൊട്ടി ഡ്രൈവറും ഒക്കെ ഇറങ്ങുമെന്നൊരു പുക വരുന്നു. അവർ പറയാം, ഇറ്റ്സ് നോട്ട് സ്ട്രോങ് ലെറ്റ് സ്ട്രോങ് റോഡി എന്ന് പറഞ്ഞു. അത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ സാധനം എല്ലാം കൂടെ കിറന്ന് കീഴോട്ട് വരുന്നു. പ്രൈസിൻ്റെ ഹൈഡ്രോളിക്കെ കയറുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വല്ലവരും പമ്പൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തുണ്ട്? ഇപ്പോൾ കയറിയ പോലെ തന്നെ താഴോട്ടിങ്ങി വരും. പ്രൈസിൻ്റെ അയ്യോ എന്തൊരു പ്രയാസം. പ്രൈസിൻ്റെ ദൈവം ഉയർത്തിയാലോ, യേശൂരിൻ്റെ ദൈവത്തെ പോലെ കീഴേ എന്തുണ്ട്? ശാശ്വത ഭുജങ്ങളുണ്ട്. ഉയർത്തിയവൻ്റെ കരം താഴെയുണ്ട്. പ്രൈസിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ഇനി പിശാചാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അതെ. യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും പിശാചിനെ കുറിച്ചെങ്കിലും പറയും. പിശാച് എന്നോട് പോരാടിയില്ലെങ്കിൽ പിശാച് എനിക്ക്. പിശാച് പോരാടി കഴിയുമ്പോൾ ദൈവം അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തത് എന്തുവാ? അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് പോരാടുക നമുക്ക് ഭയമുണ്ട്. പിശാചെന്ന് കേൾക്കുമ്പോളേ പേടിയാ. പ്രൈസിനോട് സ്തോത്രം. ഇങ്ങനെ ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഈ ഹാലോവീൻ നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മനുഷ്യൻ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്ന ഒരു പിശാചിൻ്റെ വേഷം കൊണ്ട് ഒരു ചർച്ചിൻ്റെ ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓടി അങ്ങോട്ട് ചെന്ന് കയറി പാസ്റ്റർ അടക്കം എല്ലാവരും കണ്ടിട്ട് ഓടിക്കളഞ്ഞ് ഒരാൾ മാത്രം ഇരിപ്പുണ്ട്. അന്നേരം ഇവർ വിചാരിച്ച് എന്തോടെ എല്ലാവരും ഓടിക്കഴിഞ്ഞു ഒരാൾ മാത്രം ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്മച്ചി പറഞ്ഞു എൻ്റെ കുഞ്ഞെ എനിക്ക് നടക്കാൻ വയ്യ എന്നിട്ട് എൻ്റെ പിശാശെന്ന് കേൾക്കുമ്പോഴേ നമുക്കെന്തവാ പേടിയാ അല്ലേ, പോരാട്ടമെന്ന് കേൾക്കുമ്പോഴേ ഉണ്ടല്ലേ, പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാവും. അപ്പോൾ പിശാശിനൊരു കളിയായത് ഇവനെ ഒന്ന് പേടിപ്പിക്കുക അല്ലേ അല്ലേ നമ്മളെ അല്ലേ. എന്നാൽ വേറെ കാര്യമുണ്ട്, പിശാശിന് പേടിയുള്ള ഒരാളുണ്ട്, കൃപയുള്ളവരെ പ്രൈസ്. ഇല്ല കൃപയുണ്ടെങ്കിൽ അടുത്ത് വരില്ല. അപ്പോൾ പിശാശ് വന്നിട്ട് ആരാ അപ്പോസ്തലനായ പൗലൂസിൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന എന്തുവാ തുണി, ഇല്ലെങ്കിൽ ഉറുമാൽ, ഇല്ലെങ്കിൽ കർച്ചീഫ്, ഇല്ലെങ്കിൽ എന്താ ടവൽ, ഇല്ലെങ്കിൽ ഉത്തിരിയം എന്തെങ്കിലും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ഹീലിങ്. പക്ഷേ ആ പുള്ളിയെ ശരീരത്തോട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. അപ്പം ദൈവത്തോട് പറഞ്ഞു കർത്താവ് ഇതൊന്ന് വിട്ടുമാറണമെന്ന് ഭയങ്കര പ്രാർത്ഥന. ഒറ്റ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം നടക്കുന്ന പുള്ളി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചത്. അപ്പം ദൈവം ഞാൻ പറഞ്ഞത് എന്നാണെന്നറിയാം, മോനെ എൻ്റെ അതിനെ കൃപ മതി. അത് നീ ബലഹീനരായിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നറിയാമോ, ആ ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ മേടിക്കുന്ന പ്രിയസ് കാറ് പോലെ രണ്ടിലും കൂടെ ഓടും. നീ ഇങ്ങനെ ഓടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ ഇലക്ട്രിക്കലിൻ്റെ അതിൻ്റെ ഓടുന്നൊരു അനുഭവമുണ്ട്. നീ ഇങ്ങനെ ഓടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ കാറിനൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് കയറി അത് ഏറ്റവും കയറിപ്പോവും. അത് അതിനുള്ള ഒരു ഉദാഹരണം പറയാനുള്ളൂ. നമ്മുടെ സ്വയം കഴിവിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അത് ക്ഷീണിക്കുന്ന കാണുമ്പോൾ വേറൊരു പവറോടെ അതിൻ്റെ അകത്ത് ബിൽറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. ഹാലലിയ, ആ കൃപ മതി. അപ്പോൾ ബലഹീനരാ, അപ്പോൾ അപ്പോസ്തലൻ്റെ എപ്പോഴും ബലഹീനനാകാനായിട്ടൊരു താല്പര്യം ഇവിടെ പറയുന്നുണ്ട്. ബലഹീനതയെ സന്തോഷിക്കുന്നു. കാരണം എന്നാണെന്നറിയാമോ, അപ്പോൾ എന്തുണ്ടായിത്തീരും, ഒരു കൃപ വർദ്ധിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം ഈ സബ്ജക്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളിത് പഠിക്കുക മാത്രമല്ല, ഞാനൊരു ബലഹീനനായി, ഞാനൊരു കുറവുള്ളവനായി, ഞാൻ നീതീകരിക്കപ്പെടാത്തവനായി, എനിക്ക് കൃപമേൽ കൃപ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം ഞാനായിത്തീരുന്നു എന്ന ഭാരം എന്നുണ്ടെങ്കിൽ ദൈവവചനം ഭോഷ്ക്ക് പറയില്ല, ഇത് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എ ട്രൂത്ത് ആൻഡ് ട്രസ്റ്റ് വർത്തി. വി ക്യാൻ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് വേർഡ് ആൻഡ് വി ക്യാൻ ക്ലിങ് ഓൺ ലോർഡ്സ് വേർഡ് ആൻഡ് വി ക്യാൻ ആസ്ക് ഹല്ലേലൂയ ലോർഡ് ഐ നീഡ് എ ഗ്രേസ് ആൻഡ് ഫേവർ ഇൻ മൈ ലൈഫ് ഓ ലോർഡ് and forgive all the iniquities, forgive all the unwanted things, and remove the, all the unwanted things from my life. ആവശ്യമില്ലാത്ത അലച്ചിലുകൾ, പ്രയാസങ്ങൾ, വ്യാപാരങ്ങൾ, പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെ എന്നെ മാറ്റിയിട്ട് പ്രൈസിലോട് എൻ്റെ ജീവിതത്തോട് പോരാടുന്ന എല്ലാ പോരാട്ടത്തിൻ്റെ മേലും ഹാലലുയ സ്തോത്രം, ഹാലലുയ ജയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.